ജൂലൈ 2 നടക്കുന്ന ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് മലയാളികളുടെ അഭിപ്രായങ്ങളാണ് ഇന്ന് SBS മലയാളം തേടുന്നത്. ഏതു രീതിയിലാണ് വിവിധ പാർട്ടികളുടെ നയങ്ങൾ ബിസിനസ് മേഖലയെ ബാധിക്കുക എന്ന കാര്യമാണ് ഇവരോട് ചോദിച്ചത്. സിഡ്നിയിൽ പീറ്റേഴ്സൺ ട്രാവൽസ് നടത്തുന്ന ജിജു പീറ്റർ.
ഇപ്പൊ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് നടത്തുന്ന ആളെന്ന രീതിയിൽ ഞങ്ങളുടെ ഇപ്പോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മീൻസ് ഈ ടേൺബുൾ ഗവൺമെന്റിന്റെ മുമ്പുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററും ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററും നമുക്ക് കമ്പനി ടാക്സ് 28.5% ആക്കാം എന്നൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ഒരു പാർലമെന്റിലെ ആ ബില്ല് ബഡ്ജറ്റിൽ കൊണ്ടുവന്നാണ്, പക്ഷെ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അപ്പൊ അവരിപ്പോഴും പുതിയ ഗവൺമെന്റ് ഇപ്പൊ ലിബറൽ ഗവൺമെന്റ് വന്നാല് നമുക്ക് കമ്പനി ടാക്സ് 0.5% കുറയ്ക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഞങ്ങളെപ്പോലുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാർക്ക് വളരെ ഒരു ആശ്വാസകരമായ ഒരു വാഗ്ദാനമാണത്. അതുപോലെ തന്നെ ലേബറും അവരുടെ പോളിസി അനുസരിച്ചും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് അവരുടെ ഒരു ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിൽ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ അവരുടെ ഓൾറെഡി ഇപ്പൊ ലിബറല് ജയിച്ചു വന്നാല് ആ കമ്പനി ടാക്സിന്റെ ആ ഒരു 0.5% നമുക്ക് കുറച്ച് കിട്ടുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കും.
ഇനി എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവെന്ന നിലയിൽ മാൽക്കം ടേൺബുൾ അല്ലെങ്കിൽ ബിൽ ഷോർട്ടനിൽ എടുത്തു പറയാവുന്ന ഗുണസവിശേഷതകൾ?
മാൽക്കം ടേൺബുള് എന്നാ പറഞ്ഞ, ഞാനിപ്പോ ഒരു ബിസിനസ് എന്നുള്ള ബിസിനസ് പ്രോസ്പെക്ട് സംസാരിക്കും, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോ മാൽക്കം ടേൺബുൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഡസ്ട്രികൾക്കും ഇവിടുത്തെ സ്മോൾ സ്കെയിൽ അതുപോലെയുള്ള ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു പോളിസി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. കാരണം അദ്ദേഹം ഒരു ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യനാണ്. അപ്പോ ആ രീതിയിലുള്ള പോളിസി വന്നു കഴിഞ്ഞാൽ എക്കണോമിക്കലി ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ലിബറൽ വരുന്നതായിരിക്കും ബിസിനസ് സംബന്ധിച്ച ബിസിനസ് ഫീൽഡിൽ മെച്ചങ്ങൾ ഉണ്ടാകുക എന്നാണ് എന്റെ ഒരു റീഡിംഗ്.
ഓക്കെ, മറ്റു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കുടിയേറ്റ സമൂഹം എന്ന നിലയ്ക്ക് ഏത് രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ കുടിയേറി താമസിക്കുന്നവരെയും ബാധിക്കാൻ സാധ്യതയുള്ളതായി കാണുന്നത്?
കുടിയേറ്റക്കാരൻ എന്ന രീതിയിൽ, ഒരു മൈഗ്രന്റ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം മൈഗ്രൻസിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഗവൺമെന്റാണ്. ഇപ്പൊ തന്നെ അവരുടെ മെഡിക്കെയർ പോളിസി, ലിബറലിന്റെ മെഡിക്കെയർ പോളിസി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഒരു മൈഗ്രന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവര് മെഡിക്കെയറിന്റെ ലെവി വരുത്താൻ പോണു, അതുപോലെ തന്നെ GP പേയ്മെന്റ് വരുത്താൻ പോകുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ അതേ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നോക്കുമ്പോ എപ്പോഴും ഒരു മൈഗ്രന്റിനെ സംബന്ധിച്ചിടത്തോളം ലേബർ ഗവൺമെന്റ് വന്നതാണ് അവനെ സംബന്ധിച്ച് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഈ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എടുത്തു പറയേണ്ടത്, ലേബറിന്റെ ഒരു പോളിസി അനുസരിച്ച് അവർ പറഞ്ഞത് അവർ വന്നു കഴിഞ്ഞാല് സെയിം സെക്സ് മാരേജിന്റെ കാര്യം എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറയണത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മീൻസ് എന്റെ ഒരു റീഡിംഗില് അത് എത്രമാത്രം ഗുണപ്രദമാണെന്നുള്ള രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ലിബറൽ ഗവൺമെന്റ് അതിനോട് അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചും ഓസ്ട്രേലിയയുടെ ഒരു വ്യാവസായിക വളർച്ചയെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോ ലിബറൽ ഗവൺമെന്റ് വരുന്നതായിരിക്കും നല്ലതെന്നാണ് ഒരു നിഷ്പക്ഷമായ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്.
മെൽബണിൽ കോക്കനട്ട് ലഗൂൺ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തുന്ന ബിനോയ് സഖറായ.
ഇപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും ഞാനിപ്പോൾ ഈ ബിസിനസ്സിൽ ഒരു കഴിഞ്ഞ 6 വർഷമായിട്ടുണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ഇൻഫ്ലോ ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ജോലിക്ക് ആളെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കേരള ഡിഷസ് ആണ്. ഇപ്പോൾ നമ്മൾ പൊറോട്ട, ദോശ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ കറികൾ അങ്ങനെയൊക്കെ ഉള്ളത്, അതൊക്കെ ഇപ്പം നമുക്ക് ഇവിടുന്ന് ലോക്കലി നമുക്ക് ആളെ ഹയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാനില്ല ആളെ. ഇപ്പം കിട്ടിയാലും പല പല ഇഷ്യൂസ് വേറെ ഉണ്ട്, വിസയുടെയും അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂ ഉണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനായിട്ടാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ആളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ഇവര് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ. രണ്ടാമത് സ്മോൾ ബിസിനസ് എല്ലാം ഇപ്പോൾ എന്നാ പറയുന്നത് ഗോയിങ് ത്രൂ എ ടഫ് ടൈം എന്നാ പറയുന്നത്. ഇവിടുത്തെ എക്കണോമിയുടെയും ഒക്കെ ആയിരിക്കും. ഇപ്പം ആൾക്കാർ സ്പെൻഡിങ് തീരെ കുറവാണ്. അപ്പം ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോയി ഡിന്നർ കഴിക്കാനോ അല്ലെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗാദറിങ്ങിനോ ഒന്നും ആൾക്കാർ അത്രയും അങ്ങോട്ട് മുമ്പോട്ട് വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് നമുക്കുണ്ട്. ആ കൂടെ ഈ നമുക്ക് ജോലി ചെയ്യാനുള്ള സ്കിൽഡ് പേഴ്സൺസിനെ കിട്ടാനുള്ള ആ ഒരു ഇഷ്യൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്.
അപ്പോൾ ഏത് പാർട്ടി വരുമ്പോഴാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഒരു മെച്ചപ്പെടാൻ സാധ്യതയുള്ള നയങ്ങൾ കാണുന്നത്?
അത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ടുള്ളത് ഇപ്പം കോലിഷൻ ഗവൺമെന്റ് ആണല്ലോ. ഇപ്പം നേരത്തെ ലേബർ ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവരുടെ പോളിസി ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ വിസ റൂൾസിൽ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള അവരായിരുന്നു എനിക്ക് തോന്നുന്നു. അതായത് മെയിനായിട്ട് വേണ്ടത് ഇപ്പം നമ്മുടെ ഇപ്പം എഡ്യൂക്കേഷൻ സെക്ടറിൽ കൂടുതൽ ഫോറിൻ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള വിസയിലുള്ള മാറ്റങ്ങൾ വരണം. കാര്യം ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് പിന്നീട് പെർമനന്റ് റെസിഡൻസ് കിട്ടാനുള്ള കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള വിസ നയങ്ങൾ, പിന്നെ എന്നാ പറയുന്നത് അതിന്റെ എക്സ്പെൻസ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുക, അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് തോന്നുന്ന കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
കുടിയേറി താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏതൊക്കെ നയങ്ങളാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ?
തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇവിടെ വന്നത് സ്കിൽഡ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് എന്നാ പറയുന്നത് ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും പേപ്പർ വർക്കുകളും ഒക്കെ നമ്മൾ നടത്തി പൈസയും സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം ഗവൺമെന്റിന്റെ മറ്റൊരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അഭയാർത്ഥികളുടെ കാര്യങ്ങളിൽ ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഒരു സ്കില്ലും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അവർക്ക് നല്ല ഫെസിലിറ്റീസും നല്ല സൗകര്യങ്ങളും സപ്പോർട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം അല്ലാതെ വരുന്നവർക്ക് ഇപ്പം അവർക്ക് ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ്, ഡോക്യുമെന്റുകളൊക്കെ ചെയ്യുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുമ്പം അത് ഒരുപാട് ടഫാണ് അവരെ സംബന്ധിച്ച് അത് ഓവർകം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസുകളിൽ കുറച്ചുകൂടെ ലിബറലായിട്ട് വിസ പോളിസികളൊക്കെ മാറ്റേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു.
പെർത്തിലുള്ള ഐക്യ മൈഗ്രേഷനിൽ നിന്നുള്ള ഷിജു മാത്യൂസ്.
ഒരു ബീയിങ് എ ബിസിനസ് പേഴ്സൺസ് നമുക്കൊരു പ്രിഫേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ ഇലക്ഷൻ ഫസ്റ്റ് ടൈം, ഐ മീൻ 45th അസംബ്ലിയിലേക്ക് 220 ഡബിൾ ഡിസൊല്യൂഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഐ തിങ്ക് ഇങ്ങനൊരു ഇലക്ഷൻസ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു മോർ ദാൻ 8 weeks ഇലക്ഷൻ ക്യാമ്പയിനും കൂടെ കഴിഞ്ഞിട്ട് കോയലിഷൻസും ലേബർ പാർട്ടിയും ബോത്ത് പാർട്ടീസ് ആക്ച്വലി യു നോ ടോക്കിംഗ് ഇക്കോണമിയാണ് അവരുടെ മെയിൻ പോയിന്റ് ഓഫ് ഐ മീൻ ഇലക്ഷൻ പോളിസീസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഈ പ്രാവശ്യം ദേ ആർ പുട്ടിംഗ് ഫോർവേഡ്. ബിൽ ഷോർട്ടൺ ലേബർ ഗവൺമെന്റ് ആണെങ്കിലും അതിന്റെ ഒരു ഓപ്പോസിഷൻ പ്രസന്റ് ചെയ്തപ്പോഴും പ്രതി മച്ച് സെയിം രണ്ട് പാർട്ടീസും പറയുന്നുണ്ട് ബജറ്റ് സർപ്ലസിലേക്ക് ഒരു നെക്സ്റ്റ് ഡെക്കേഡ്സിനകത്ത് കൊണ്ടുവരുമെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് എക്സാക്ട്ലി ഒന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്.
ഓക്കെ, പക്ഷേ ഏത് പാർട്ടിയുടെ ഒരു നയങ്ങളായിരിക്കും താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ വരുത്തുന്നത്, അതായത് ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത്?
ഞാൻ എന്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ കോലിഷൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ ബജറ്റിംഗ് അല്ലെങ്കിൽ ടാക്സ് കട്ട്സ് ഡിക്ലെയർ ചെയ്തേക്കുന്നതും എസ്പെഷ്യലി സ്മോൾ ബിസിനസ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് രീതിയിലുള്ള ഒരു ഒരു പോളിസീസ് ആണ് ഫോർവേഡ് ചെയ്തേക്കുന്നത്. അത് നാച്ചുറലി ഗ്രോത്ത് അല്ലെങ്കിൽ ജോബ്സും ക്രിയേറ്റ് ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ ഒരു റിസോഴ്സ് ഡോമിനേറ്റഡ് ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഓസ്ട്രേലിയ ഫ്രം ദ ലാസ്റ്റ്, ഐ മീൻ മൈനിങ് റിസോഴ്സസ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ഡൗൺ സൈഡ് ഇക്കോണമിയിൽ സയൻസും ഇന്നോവേഷൻസും ടെക്നോളജിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോളിസീസ് ആണ് കോലിഷൻ ഗവൺമെന്റ് ഞാൻ കാണുന്നത്.
ഓക്കെ, ഇനി ഒരു കുടിയേറി താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏതൊക്കെ നയങ്ങളാണ് ഈ പ്രാവശ്യം താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്?
ലിബറൽ പോളിസീസ് ഐ ഫൈൻഡ് ഇറ്റ് ആക്ച്വലി യുനോ മോർ ഐ മീൻ ഫേവറബിൾ ടു മൈഗ്രൻസ്. അത് ഇപ്പം പല റിഫ്യൂജി ഇഷ്യൂസ് ബോട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ബോട്ട്, ഐ മീൻ ഇമിഗ്രേഷൻ പോളിസീസ് ആണെങ്കിൽ ഒരു ബ്രിങ് ഇൻ ടു മോർ ഓഫ് ആക്ച്വലി ഇൻ അലയൻസ് വിത്ത് ഒരു ഒരു കറന്റ് പാറ്റേൺ കൊണ്ടുവന്നത് ലിബറൽ ഗവൺമെന്റ് ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഒരു മൈഗ്രൻസ് എന്നുള്ള രീതിയിൽ ജോബൊക്കെ പെട്ടെന്ന് കിട്ടാനും ഇതുപോലെയുള്ള ഒരു ഇൻഡസ്ട്രീസിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടാനും പ്രത്യേകിച്ചുള്ള മൈഗ്രൻസ് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കിറക്കുന്നെങ്കിലും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ലിബറൽ ഗവൺമെന്റ് ആയിരിക്കാം മോർ സപ്പോർട്ടിംഗ്.
മെൽബണിൽ ഏഷ്യ ട്രാവൽസ് നടത്തുന്ന പ്രതീഷ് മാർട്ടിൻ.
ചെറുകിട ബിസിനസ് നടത്തുന്ന ആളെന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ലേബർ പാർട്ടിയുടെ നയങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ടാണ് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക്, സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ഒത്തിരി അധികം വർദ്ധിപ്പിക്കുന്ന നയങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർലൈൻസ് ഇൻഡസ്ട്രിയിൽ അനാവശ്യമായിട്ടുള്ള ഫ്ലൈറ്റ് ചാർജുകൾക്ക് ആക്കം കൂട്ടുന്ന ഹിഡൻ ടാക്സുകൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നടപ്പിലാക്കില്ല എന്നുള്ളത് ഒരു ട്രാവൽ ഏജന്റ് നിലയ്ക്ക് എനിക്ക് ഒത്തിരി ആശ്വാസം പകരുന്നതാണ്. ഒപ്പം തന്നെ അത് പൊതുവെ എല്ലാ യാത്രക്കാർക്കും ഗുണം ചെയ്യുന്നതാണ്. മാത്രവുമല്ല, നിലവിൽ നമുക്ക് കൂടുതൽ ഉദാരമായ രീതിയിൽ കുറേയധികം ഇളവുകൾ ടാക്സ് ഭാഗങ്ങളിലും ചെയ്തു തരാനായിട്ട് ഈ ലേബർ ഗവൺമെന്റ് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലേബർ ഗവൺമെന്റിന്റെ നയങ്ങൾ ഒത്തിരിയേറെ നമ്മളെ ഒരു ബിസിനസ് ചെറുകിട ബിസിനസ് ചെയ്യുന്നതിനെ പോലുള്ളവർക്ക് സഹായകരമാവുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
ഒരു കുടിയേറി താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏതൊക്കെ നയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിരിക്കുക താങ്കൾക്ക്?
കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോ മാൽക്കം ടേൺബുൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഏറ്റവും ഒരു ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു നടപടി, പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസിലുള്ളവര് ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ നിരവധികം അധികം വിചാരണ കൂടാതെ തന്നെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഈ രണ്ടു വർഷത്തിനുള്ളിൽ നടപടികൾ എടുത്തത് ഒരു കുടിയേറ്റക്കാരൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാതെ എന്നാൽ ഇന്ത്യക്കാരൻ എന്നുള്ള പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ പോലുള്ളവർക്ക് ഒത്തിരിയധികം ഉത്കണ്ഠ ഉളവാക്കിയതാണ്. ആ നയങ്ങളിലൊക്കെ ഒത്തിരി തിരുത്തലുകളും മാൽക്കം ടേൺബുളിന്റെ പല നയങ്ങളെയും തിരുത്തുന്ന രീതിയിൽ കുറെ നയങ്ങൾ ലേബർ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ അത് ഒരു കുടിയേറ്റക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി ആശ്വാസം പകരുന്നതാണ്. മാത്രമല്ല, ഇവിടുത്തെ തൊഴിൽ മേഖലകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് ലേബേഴ്സിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉദാരമായ ഇളവുകൾ മൈഗ്രേഷൻ നിയമങ്ങളിൽ വരുത്തുന്നതാണെന്ന് ലേബർ പാർട്ടി ഇവരുടെ വാഗ്ദാന പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒത്തിരിയേറെ നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വലിപ്പം കൂടുകയും നമുക്ക് കൂടുതൽ ഗുണകരമാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ ലേബർ പാർട്ടി തരുന്നുണ്ട്.
ജൂലൈ 2 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിലെ ബിസിനസ്സുകളെ ഏത് രീതിയിലാണ് വിവിധ പാർട്ടികളുടെ നയങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ചുപേരുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്.